السلام عليكم ورحمة الله. الحمد لله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، പ്രിയം ഉള്ള സുഹൃത്തുക്കളെ, ഈ വഴിവിളക്ക് ഗ്രൂപ്പിലൂടെ നോമ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനിൻ്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് അൽഹംദുലില്ലാ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പുമായി ബന്ധപ്പെട്ട വേറെ ക്ലാസുകൾ ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയായ സ്രോതസ്സിൽ നിന്നും സലഫുകൾ എങ്ങനെ ദീനിനെ മനസ്സിലാക്കിയോ അങ്ങനെ ദീനിനെ മനസ്സിലാക്കണം എന്ന് പഠിപ്പിക്കുന്ന, ആ രീതിയിൽ വിഷയങ്ങളെ സമീപിക്കുന്ന ക്ലാസുകൾ നിങ്ങളൊരിക്കലും പാഴാക്കി കളയരുത്, അത് കേൾക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം റമദാനിലെ ചില ബിദഅത്തുകളെ സംബന്ധിച്ചാണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൻ്റെയോ പ്രവൃത്തിയുടെയോ അംഗീകാരത്തിൻ്റെയോ പിൻബലമില്ലാത്തതും പിൽക്കാലത്ത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ കൂലി കിട്ടാനെന്ന പേരിൽ ശരീഅത്തിന് സമാനമായി ഉണ്ടാക്കുന്നതുമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമൊക്കെയാണ് ബിദഅത്ത് എന്ന് പറയുക. ബിദഅത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാ ഖുതുബയിലും അവിടുന്ന് പറയാറുണ്ട്, ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസതിൻ ബിദഅ. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളാണ്. കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ബിദഅത്താകുന്നു. മാത്രമല്ല, ബിദഅത്തുകളെല്ലാം ദലാലത്താണെന്നും സന്മാർഗത്തിനുള്ള വ്യതിയാനമാണെന്നും അത് നരകത്തിലെത്തിക്കുമെന്നും അവിടുന്ന് ഖുതുബയിൽ ഓർമ്മപ്പെടുത്താറുണ്ട്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഹദീസാണ്. നമ്മുടെ ഈ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഇതിലില്ലാത്ത വല്ലതും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് അള്ളാഹുവിക്കൽ സ്വീകാര്യമല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. മാത്രമല്ല, ബിദഅത്തുകൾ ചെയ്യുന്ന ആള്, ബിദഅത്തുകൾ വിശ്വസിക്കുന്ന ആള് ആ ബിദഅത്ത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് വരെ അയാളുടെ തൗബ, അള്ളാഹുവിലേക്കുള്ള ഖേദിച്ചു മടക്കം സ്വീകരിക്കുകയില്ല എന്ന് വ്യക്തമായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദഅത്തിൻ ഹത്താ യദഅ ബിദഅതഹു എന്നാണ് ആ ഹദീസിലുള്ളത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പാപമോചന പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് റമളാനിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ബിദഅത്തുകളിൽ നിന്നും നാം പൂർണ്ണമായും വിരമിക്കേണ്ടതുണ്ട്. നോമ്പ് വളരെ പുണ്യമേറിയതും പ്രതിഫലാർഹവുമായ ഒരു ഇബാദത്താണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആ മഹത്തായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോമ്പെടുത്തുവോ അങ്ങനെ തന്നെ നോമ്പെടുക്കണം. അവിടുന്ന് പഠിപ്പിച്ചതും മാതൃക കാണിച്ചതും സഹാബത്ത് നമുക്ക് എത്തിച്ചു തന്നതുമായ രൂപത്തിലല്ലാതെ നമ്മുടെ വകയായി നോമ്പിൽ വല്ലതും കൂട്ടുവാനോ കുറക്കുവാനോ നമുക്ക് അധികാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിക്കാത്ത പലതും ഇന്ന് നമ്മുടെ സമുദായത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് നോമ്പിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ പല ബിദഅത്തുകളും ജനങ്ങൾ ഇന്ന് ആചരിച്ചു വരുന്നത് അതൊക്കെ സുന്നത്താണ് എന്ന നിലക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അതിനെ കുറിച്ച് ഉണർത്തണം എന്ന് തോന്നിയത്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഓരോ പത്തിലും, റമദാൻ മൂന്ന് പത്താണ്, ആദ്യ പത്ത്, നടുവിലെ പത്ത്, അവസാനത്തെ പത്ത്, ഓരോ പത്തിലും പ്രത്യേകം ദുആ. ഒന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണാനിധിയായ അള്ളാഹുവേ എന്നോട് കരുണ കാണിക്കണേ എന്ന്. രണ്ടാമത്തെ പത്തിൽ അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ലോകന്റെ രക്ഷിതാവായ അള്ളാഹുവേ നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന്. മൂന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ ഇഅ്തിഖ്നീ മിനന്നാർ, അള്ളാഹുവേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന്. ഈ മൂന്ന് പ്രാർത്ഥനകളും പള്ളികളിൽ ഓരോ പത്തിലും പ്രത്യേകം എഴുതി വെക്കും. ഒന്നാമത്തെ പത്ത് കഴിഞ്ഞാൽ ആ ദുആ വായിച്ചിട്ട് രണ്ടാമത്തെ പത്തിൽ ആ ദുആ എഴുതി വെക്കും. മാത്രമല്ല, നിസ്കാരത്തിന് ശേഷവും തറാവീഹിനിടയിലുമൊക്കെ ഇത് ഞാൻ ഉച്ചത്തിൽ ചൊല്ലുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ പരസ്യത്തിനു വേണ്ടി റമദാനിൽ പ്രത്യേകം നോട്ടീസും കാർഡും ഒക്കെ ഇറക്കുന്ന ആളുകൾ, അവരും ഈ പ്രാർത്ഥനകൾ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനകളുടെ അർത്ഥത്തിൽ തെറ്റൊന്നുമില്ല, നല്ല പ്രാർത്ഥനകളാണ്, ഏത് കാലത്തും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒന്നാമത്തെ പത്തിൽ, രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിൽ എന്ന പേരിൽ റമദാനിൽ പ്രത്യേകമായിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയവും സന്ദർഭവും നിശ്ചയിക്കാത്തതിന് നമ്മുടെ വക സമയവും സന്ദർഭവും നിശ്ചയിച്ചാൽ അത് ബിദഅത്താണ് എന്ന് ഉലമാക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് പല ബിദഅത്തുകളും കടന്നുകൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു മൂന്ന് ദുആ പഠിപ്പിച്ചിട്ടില്ല. അതേസമയം ഒരു ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കിയതാവാനാണ് സാധ്യത. കാരണം ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ സഹാബികളോട് പ്രസംഗിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ്. ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ആഖിർ യൗമി മിൻ ശഅബാൻ, ശഅബാന്റെ അവസാനത്തെ ദിവസത്തിൽ റമദാന്റെ മുന്നോടിയായിട്ട് റസൂലുള്ള ഖുതുബ നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് അള്ളല്ലക്കും ഷഹ്റുൻ അലീമും മുബാറക്, അനുഗ്രഹീതവും മഹത്തായതുമായൊരു മാസം ഇതാ നിങ്ങൾക്ക് തണലിട്ടു വന്നിരിക്കുന്നു. ഫീഹി ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ശഹ്ർ, ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദർ ഉണ്ട് ആ മാസത്തിൽ എന്ന് പറഞ്ഞ ആയത്ത്. എന്നിട്ട് അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഒരു നല്ല കാര്യം ആ മാസത്തിൽ ആരെങ്കിലും ചെയ്താൽ മറ്റു മാസത്തിൽ ഒരു ഫറള് ചെയ്ത് നിർവഹിച്ചവനെ പോലെയാണ്. അതുപോലെ റമദാനിൽ ഒരു ഫറള് ആരെങ്കിലും നിർവഹിച്ചാൽ മറ്റു മാസങ്ങളിൽ 70 ഫറള് നിർവഹിച്ചവനെ പോലെയാണ് എന്ന് തുടങ്ങിയ പ്രയോഗങ്ങൾ അതിലുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് എന്ത്, അവ്വലുഹു റഹ്മ വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ, ഈ മാസം അതിന്റെ ആദ്യം റഹ്മത്താണ്. വൗസതു മഗ്ഫിറ, അതിന്റെ മധ്യഭാഗം പാപമോചനമാണ്. വാഖിറു ഇത്തുക്കുമിനാർ, അതിന്റെ അവസാന ഭാഗം നരകമോചനമാണ് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവ്വലുഹു റഹ്മ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുമ്മ റഹ്മനി അതിന് യോജിച്ചതുണ്ടാക്കി. അതുപോലെ മദ്യം പാപമോചനമാണ് എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ പത്തിൽ അള്ളാഹുഫുല്ലി ദുനൂബി, എന്റെ പാപം പൊറുക്കണേ എന്ന് പ്രാർത്ഥന ഉണ്ടാക്കി. അതുപോലെ അവസാന സമയം നരകമോചനമാണ് എന്ന് പറഞ്ഞപ്പോ എന്താക്കി, അത് അള്ളാഹുമ്മഇത്തിക്കിനീമിനാർ എന്നുണ്ടാക്കി. അത് നബിയെ സഹാബത്തോ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് ആ പ്രാർത്ഥന അങ്ങനെ ആവർത്തിക്കുന്നതില് ബിദഅത്തിന്റെ ഛായയാണ് അതിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഒഴിവാക്കുകയാണ് നമ്മൾ വേണ്ടത്. ഈ ഹദീസ് യഥാർത്ഥത്തിൽ സഹീഹായ ഹദീസ് ആയിരുന്നെങ്കിൽ കുറച്ച് ന്യായമുണ്ടായിരുന്നു. പക്ഷെ ഈ ഹദീസ് ളഈഫാണ്. ഇത് ഇബ്നു ഹുസൈമ, ഷാഫിഈ പണ്ഡിതനായ ഇബ്നു ഹുസൈമ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ പറയുന്നത് ലാ യുഹ്തജ്ജു ബിഹി ലിസൂഇ ഇഫ്ലിഹി എന്നാണ് ഇതിലുള്ള അലി ഇബ്നു സയ്ദ് ഇബ്നു ജുദ്ആൻ എന്ന റാവിയെ സംബന്ധിച്ച് പറയുന്നത്. പല ഇമാമിയങ്ങളും അയാൾ ദുർബലനാണ്, ബലഹീനനാണ്, അയാളെ തെളിവിന് കൊള്ളുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇതിന്റെ സനദിൽ വന്നതുകൊണ്ട് ആ ഹദീസ് തള്ളപ്പെടേണ്ട ഹദീസാണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹുസൈമ തന്നെ ഉദ്ധരിക്കുമ്പോൾ ഇൻ സഹൽ ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹായാൽ എന്നാ പറഞ്ഞത്, സഹീഹായു എന്ന് അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നില്ല, ഉറപ്പിച്ചു പറയുന്നില്ല. അപ്പോ സഹീഹ് ഇബ്നു ഹുസൈമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അതിലുള്ളതൊക്കെ സഹീഹാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതിൽ ഇങ്ങനെയുള്ള ഹദീസുകളും വന്നു ചേർന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഹദീസില് വേറെ ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും, അതായത് ഒന്നാം പത്തിൽ പറയുന്ന റഹ്മത്തും രണ്ടാം പത്തിൽ പറയുന്ന മഗ്ഫിറത്തും മൂന്നാം പത്തിലെ ഇത്തുക്കുമിനാറും, ഇത് റമദാനിൽ 30 ദിവസവും ഉണ്ട് എന്നതാണ് വാസ്തവം. ഉദാഹരണമായിട്ടിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇദാജ റമദാൻ, റമദാൻ വന്നു കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. ആ ഹദീസ് മുസ്ലിമിന്റെ റിവായത്തിൽ ഫുത്തിഹത്ത് അബ്വാബുർ റഹ്മ, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ്. അപ്പൊ റമദാൻ 30 ദിവസവും റഹ്മത്ത്, അള്ളാഹിന്റെ റഹ്മത്തുണ്ട്. അപ്പൊ ആദ്യത്തെ പത്തിൽ മാത്രമല്ല, അതുപോലെ മഗ്ഫിറത്ത്, പാപമോചനം, മൻ സാമ റമളാൻ ഈമാനം വഹ്തിസാബിൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമളാനിൽ നോമ്പെടുത്താൽ അയാളുടെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ 30 ദിവസം ഉണ്ട്, നല്ല 29 ദിവസമാണ്, 29 ദിവസം മാസം മുഴുവനും ഉള്ളതാണ് ഇത്. അതുപോലെ തന്നെ നരകത്തിലുള്ള മോചനത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, റമളാനിൽ ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിന് രക്ഷിക്കുന്നുണ്ട്. വദാലിക കുല്ലലൈല, അത് റമളാനിലെ എല്ലാ രാത്രികളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പത്തിന് മാത്രമല്ല, അതുകൊണ്ട് ഈ മൂന്ന് കാര്യവും 30 ദിവസവും ഉള്ളതാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന ചൊല്ലുന്നത് അത് ബിദഅത്താണ്. ഈ ഹദീസ് ളഈഫാണ് എന്ന വിഷയം ഇബ്നു ഹുസൈമ മാത്രമല്ല, ഇബ്നു അജർ അസ്കനാനി പറഞ്ഞതായിട്ട് സുയൂത്തി ഉദ്ധരിച്ചിട്ടുണ്ട്. സുയൂത്തി തന്നെ തന്റെ ജമ്മുൽ ജവാമിയിൽ ഇത് ഹദീസ് ളഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്നു അബി ഹാത്തം തന്റെ പിതാവിൽ നിന്ന് എലുൽ ഹദീസിൽ ഉദ്ധരിക്കുന്നത് അന്നഹു ഹദീസും മുങ്കർ, ഇത് തള്ളപ്പെടേണ്ട ഹദീസാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ദുർബലമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഉണ്ടാക്കിയതാണ് ഈ മൂന്ന് പത്തലിയും പ്രത്യേക ദുആ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക, അതൊഴിവാക്കുക. ആ ഒരു പരിഗണനയും കൊടുക്കാതെ ഈ മൂന്ന് പ്രാർത്ഥനയും, നബി പഠിപ്പിച്ച പ്രാർത്ഥനയൊന്നും അല്ലെങ്കിലും അതിന്റെ ലഫ്ളിൽ എന്തില്ല, തെറ്റില്ല. ആ നിലക്ക് നമുക്ക് ഏത് കാലത്തും പറയാവുന്നതാണ് ഈ മൂന്ന് പ്രാർത്ഥനയും. ഈ രണ്ടാമത്തെ വിഷയം, റമദാനിലെ നിയ്യത്ത്. നിയ്യത്ത് എല്ലാ ഇബാദത്തിനും റുക്കനായ കാര്യമാണ്. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ അമലുകളും നിയ്യത്തുകൾക്കനുസരിച്ചാണ്. വുളു ആണെങ്കിലും നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്തും ഹജ്ജ് എല്ലാത്തിനും നിയ്യത്ത് വേണം. നിയ്യത്ത് എന്ന കരുതൽ, മനസ്സിൽ ഉറപ്പിക്കലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്ന ഹദീസിൽ ഇന്നമാലി കുല്ലിം ജിഇം മാനവ, ഓരോരുത്തർക്കും അവൻ എന്തൊന്ന് നിയ്യത്ത് ചെയ്തുവോ അതുണ്ടായിരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ നിസ്കാരത്തിന് മുമ്പായിട്ട് ചൊല്ലി പറയുന്ന ആളുകണ്ട്, ഉസല്ലി ഫർള ദുഹരി അർബ റക്അത്തിൻ, ഞാനിതാ ഫർള ദുഹറിന്റെ ഫറള് നാല് റക്അത്ത് നിസ്കരിക്കുന്നു എന്നൊക്കെ ചൊല്ലി പറയാ. അതെല്ലാം പിൽക്കാലത്ത് ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നോമ്പിനും. അത്താഴ സമയത്ത് നവൈത്തു സൗമഗതിൻ അന്നദായി ഫർള റമളാന ഹാദിഹിസ്സന ലില്ലാഹി തആല എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്ത് ചൊല്ലിപ്പറയും. ഈ ചൊല്ലിപ്പറയൽ ഉണ്ടായില്ലെങ്കിൽ നോമ്പ് ശരിയാവുകയില്ല എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അത് ശരിയല്ല. മനസ്സിൽ വിചാരിക്കുന്നതും മനസ്സിൽ ഉറപ്പിക്കുന്നതുമാണ് പ്രതിഫലത്തിന് മാനദണ്ഡമായി വരുന്നത്, അല്ലാതെ നമ്മൾ ചൊല്ലിപ്പറയുക എന്നതല്ല. നോമ്പിന്റെ റുക്കിനാണ്, നോമ്പിന്റെ പ്രധാന ഘടകമാണ് നിയ്യത്ത്. അതുകൊണ്ട് നിയ്യത്ത് വേണം, നിയ്യത്ത് എല്ലാവർക്കും വേണം. പക്ഷെ നിയ്യത്ത് മനസ്സിൽ വിചാരിക്കലാണ്. മാത്രമല്ല നമ്മളിപ്പോ രാത്രി അത്താഴത്തിന് വേണ്ടി എണീക്കുന്നു. സാധാരണ നമ്മൾ ആ സമയത്ത് എണീക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല. അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ മനസ്സിൽ നാളെ നോമ്പെടുക്കണം എന്ന വിചാരമുണ്ട് എന്നാണ്. അതുണ്ടായാൽ മതി, സുബഹി ബാങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് രാത്രിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് നാളെ ഞാൻ നോമ്പെടുക്കണം എന്ന ഒരു തീരുമാനം മനസ്സിൽ ഉണ്ടായാൽ തന്നെ അയാൾക്ക് നോമ്പായി എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അത് ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ബിദഅത്താണ്. എന്നിട്ട് ഈ കാതർക്കും പല ആളുകളും പരസ്യത്തിന് വേണ്ടി അതിലൊക്കെ ഉണ്ടാവും നിയ്യത്ത്. എന്നിട്ട് ഈ നവൈത്തു സോമഗതി, നവൈത്തു ഞാൻ വിചാരിച്ചു സോമഗതി നാളത്തെ നോമ്പ് കണ്ടോ, ഫർള റമദാന റമദാനിലെ ഫർള് അതാ ആയിട്ട് എന്നാ കഥ ആയിട്ടല്ല അള്ളാഹുക്കും വേണ്ടി എന്നൊക്കെ പറയാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിച്ചതല്ല, പിൽക്കാലത്തുണ്ടാക്കിയ തനിച്ച ബിദഅത്താണ് എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുകയും അത് കൈയൊഴിക്കുകയും വേണം. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട നോമ്പിന്റെ കലണ്ടറിൽ നിസ്കാരത്തിന്റെ സമയവും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയവും ഒക്കെ പറയുന്നത് പോലെ ഇംസാക്കിന്റെ സമയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ 10 or 15 മിനിറ്റ് മുമ്പ് ഇംസാക്ക് തുടങ്ങി. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കാൻ തുടങ്ങ, നോമ്പ് തുടങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അത്താഴം കഴിക്കാനോ വെള്ളം കുടിക്കാനോ മരുന്ന് പോലും കഴിക്കാനും പാടില്ല. അത്താഴവും പറ്റെല്ലാം നോമ്പിന് ഭംഗം വരുന്ന എല്ലാം അതോടെ നിർത്തിവെക്കണം എന്ന്. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കുക. ഇത് യഥാർത്ഥത്തിൽ റമദാനിലെ പ്രത്യേക കലണ്ടറുകളിൽ പോലും പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ വ്യാപകമായി ഇത് നടക്കുന്നുണ്ട്. അതിനിടക്ക് ആരെങ്കിലും ഒരു വെള്ളമെങ്കിലും കുടിച്ചാൽ ഈ 15 മിനിറ്റിനുള്ളിൽ, ബാങ്കിന് മുമ്പായുള്ള 15 മിനിറ്റ് മുമ്പിൽ ഇംസാക്കുന്നുണ്ട് നിർത്തിവെച്ച സമയത്ത് വെള്ളം പോലും കുടിച്ചാൽ അയാളുടെ നോമ്പ് ഫസാദായി എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇവർ പറയുന്നത് എന്താച്ചാൽ ഇത് ഇഹ്തിയാത്താണ്, അതായത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്താലോ, ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സൂക്ഷ്മതയുടെ കാര്യത്തിൽ നമുക്ക് മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സൂക്ഷ്മതയുള്ള ആരെങ്കിലും ഉണ്ടോ? മൂന്നാളുകൾ റസൂലുള്ളാന്റെ വീട്ടിൽ വന്നിട്ട് റസൂലുള്ളാന്റെ നോമ്പ് നിസ്കാരത്തെ പറ്റിയൊക്കെ ചോദിച്ചപ്പോ അവർക്കത് കുറച്ചായി തോന്നി. എന്നിട്ട് അവർ തന്നെ ഒരു വ്യാഖ്യാനം കണ്ടു, ആ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നബിയല്ലേ, നബിക്ക് അത്രയ്ക്ക് മതി, നമുക്കത് പോരാ. എന്നിട്ട് അവർ തീരുമാനമെടുത്തു. ഒരാൾ പറഞ്ഞ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും, എല്ലാ 360 ദിവസവും രാത്രി ഉറങ്ങാതെ നിസ്കരിക്കും. വേറൊരാൾ പറഞ്ഞാൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നു. വേറൊരാൾ പറഞ്ഞാൽ കല്യാണം പോലും കഴിക്കാതെ തിക്റ ദുആ കേട്ട് വേറിട്ടിരിക്കും. ഇത് അറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിപ്പിക്കുകയും എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവരത് സമ്മതിച്ചപ്പോ റസൂൽ കൊടുത്ത മറുപടി എന്താ, ഇന്നമാ അന അഖ്ഷാകും ലില്ലാ വഅത്ഖാകും ലഹു, നിങ്ങളെക്കാളേറെ അള്ളാഹുവിന് ഏറ്റവും പേടിക്കുന്നവൻ ഞാനാണ്, അള്ളാഹുവിനോട് ഏറ്റവും തഖ്വയുള്ളവനും ഞാനാണ്. അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ടോ? ബാങ്ക് വിളിക്കുന്നതിന്റെ 10 or 15 minutes നിങ്ങൾ ഭക്ഷണവും വെള്ളവും ഒക്കെ അവസാനിപ്പിക്കണം, ഇംസാക്ക് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് തനിച്ച ബിദഅത്താണ്, ഇത് പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിദഅത്താണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്തിയാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അൽ ഇഹ്തിയാത്തു ഹസനുൻ മാലം യുഖാലിഫു സുന്നത്തുൽ മഅലൂമ ഫൈദ അഫ്ല ഇലാ ദാലിക കാന ഖതഅ. തദ്ദിന്റെ മജ്മൂഉ ഫതാവയിലുള്ള വാചകമാണ് ഞാൻ വായിച്ചത്. അതായത് ഇഹ്തിയാത്ത്, സൂക്ഷ്മത കൈക്കൊള്ളുക എന്നത് നല്ലതാണ്. അത് അറിയപ്പെട്ട നബിചര്യക്ക് എതിരായിട്ടില്ലെങ്കിൽ, അത് സുന്നത്തിനെതിരായാലോ അത് ഖതഅയിത്തീരും, അബദ്ധമായിത്തീരും, തെറ്റായിത്തീരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയായ സംഗതിയാണ്. കാരണം സൂക്ഷ്മത എന്ന് പറയുന്നത് സുന്നത്ത് ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള സൂക്ഷ്മതയാണ്. സുന്നത്ത് നഷ്ടപ്പെടാനോ സുന്നത്തിനെതിരാകാനോ ഉള്ളതല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഇംസാക്കിന്റെ സമയം നേരത്തെ വെക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അള്ളാഹും റസൂലും നോമ്പുകാരന് കൊടുത്ത ഒരു ഇളവാണ്. അത് പ്രഭാതോദയം വരെ അഥവാ സുബഹിന്റെ ബാങ്ക് വരെയും അയാൾക്ക് എന്ത് ചെയ്യാം? തിന്നുകയോ കുടിക്കുകയോ ചെയ്യാം. ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ ഫഖുലു വശ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം. രാത്രി സമയത്താണ് ബിലാൽ ബാങ്ക് വിളിക്കുന്നത്, എന്നാൽ രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് ഇബ്നു ഉമ്മി മക്തൂമാണ്. അദ്ദേഹം ബാങ്ക് വിളിക്കുന്നത് വരെയും നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാം. ബാങ്കിനെ അവലംബിക്കുക എന്നത് ബാങ്ക് കൃത്യമായി സമയം തെറ്റിക്കാതെ കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്ടോ, അത് ഞാൻ പിന്നീട് വരുന്നുണ്ട്. സുബഹിന്റെ മഗ്‌രിബിന്റെ ഒക്കെ സമയം മാറ്റുന്ന ഒരു പതിവ് ഇപ്പൊ റമദാനിൽ ചില ആളുകൾക്കുണ്ട്, അത് ശരിയല്ല. അങ്ങനെയുള്ളവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് വിളിക്കാറുള്ളത് പ്രഭാതം ഉദിച്ചു എന്ന് ഉറപ്പായാലാണ്. അദ്ദേഹം കണ്ടു കാണാത്ത ആളെന്ന് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ബാങ്ക് വിളിക്കും. അപ്പൊ അതുകൊണ്ട് അതുവരെയും തിന്നാം കുടിക്കാം എന്ന അനുവാദത്തെയാണ് ഇവിടെ കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, നോമ്പ് കുറഞ്ഞു പോകും എന്ന്. അത് ശരിയല്ല. വഖുലു വശ്റബു ഹത്താ യതബയ്യനലകുമുൽ ഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തുൽ അസ്വദ് മിനൽ ഫജ്ർ എന്ന ആയത്ത് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. കണ്ടോ, അവിടെ നിങ്ങൾക്ക് വെളുത്ത നൂലിൽ നിന്നും, വെളുത്ത നൂലാകുന്ന പ്രഭാതത്തിൽ നിന്നും ഇരുട്ടാകുന്ന രാത്രിയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും സമയം വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ന് അള്ളാഹും നൽകിയിട്ടുള്ള ഇളവിനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റിച്ചു കളഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരിക്കലും തന്നെ ശരിയായ ഒരു രീതിയല്ല, പിൽക്കാലത്ത് ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള രീതിയാണ്. മാത്രമല്ല, തഅഖീറു സുഹൂർ, അത്താഴം പിന്തിപ്പിക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. കഴിയുന്നത്ര പിന്തിപ്പിക്കാൻ റസൂലുള്ളാഹി പറയാലോ, നിങ്ങൾ നേരത്തെ തന്നെ അത്താഴം കഴിച്ചു കിടക്കണം പറഞ്ഞില്ലല്ലോ. അപ്പൊ അത്താഴം സുബഹിന്റെ തൊട്ടു മുമ്പ് വരെ കഴിക്കാം എങ്കിൽ, സുബഹി ബാങ്കിന്റെ തൊട്ടു മുമ്പ് വരെ കഴിക്കാമെന്നുണ്ടെങ്കിൽ അതിനെയാണല്ലോ ഇവർ തെറ്റിച്ചത്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തസഹ്ഹറന മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ ഖാമ ഇസ്സലാത്ത്, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു, എന്നിട്ട് ഞങ്ങൾ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് പോയി. ഞാൻ ചോദിച്ചു, കംകാന ബൈനൽ അദാനി വസ്സഹൂർ, ചോദിച്ചത് സെയ്ദ് ബിൻ സാബിത്തിനോടാണ് അനസ് ചോദിക്കുന്നത്. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ മറുപടി, ഖദർ ഖംസീനായ നിസ്കാരത്തിനും, ബാങ്കിനല്ല നിസ്കാരത്തിനും അത്താഴത്തിനും ഇടയിൽ 15 ആയത്തോളം സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിനെ വിശദീകരിച്ചുകൊണ്ട് അസ്കലാനി ഫതഹുൽ ബാരിയിൽ പറഞ്ഞു, വഫീ തഅഖീറു സുഹൂർ, അത്താഴം പിന്തിപ്പിക്കണം എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. ലികൗലി അബ്ലഗ ഫിൽ മഖ്സൂദ്, അത്താഴത്തിന്റെ ഉദ്ദേശം എന്താണോ അത് ഏറ്റവും ശക്തമായി ഉണ്ടായിത്തീരുന്നത് എപ്പോഴാണ്? അത് പിന്തിപ്പിക്കുമ്പോഴാണ്. അപ്പോ നിങ്ങൾ സുബഹി ബാങ്കിൽ അല്പം മുമ്പ് അത്താഴമൊക്കെ നിർത്തിവെക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യേണ്ട? ഈ അത്താഴം നേരത്തെ ആക്കുക എന്ന ഈ ബിദഅത്ത്, അത്താഴം നേരത്തെ ആക്കുന്ന അതിലോടുകൂടി അത്ത അവസാനിപ്പിക്കുക എന്ന ബിദഅത്ത്, ആ ബിദഅത്തിലേക്കാണ് ഇവരുടെ ഇംസാക്കിന്റെ സമയം കൊണ്ട് ആളുകൾ എത്തിച്ചേരുന്നത്. ഇത് മാത്രമല്ല, ഇത് ബാങ്ക് നേരത്തെ ആക്കുന്ന ഒരു സമ്പ്രദായവും അത് മറ്റൊരു ബിദഅത്താണ്. സുബഹിന്റെ ബാങ്ക് ഒരു 10 മിനിറ്റ് മുമ്പോ 8 മിനിറ്റ് മുമ്പോ ഒക്കെ കൊടുക്കും. അതിനാ ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആരെങ്കിലും അതിന് ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ ഇംസാക്കിന്റെ സമയം നോക്കിയിട്ടാണ് ഇപ്പൊ ബാങ്ക് തിരുത്തിയിട്ടുള്ളത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി ഫതുഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. ഹസ്ല് ഇബ്നു ഹജർ അസ്കലാനി ഷാഫി പണ്ഡിതനാണ്, അവർക്ക് അദ്ദേഹം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം പറയാണ്, മിനൽ ബിദഇൽ മുൻകറതി മാ ഉഹദിസ ഫീ ഹാദ സമാനി മിനീഖാ ഇല്ലദാനി സാനിയ ഖബ്ലൽ ഫജ്രി ബിനഹ്വി സലാസി സുലുസി സാഅ ഫീ റമളാൻ. പുതുതായി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ബിദഅത്തുകളിൽ പെട്ടതാണ് ബാങ്ക്, സുബഹിന്റെ ബാങ്ക് പ്രഭാതോദയത്തിന് മുമ്പാക്കുക, ഏതാണ്ട് ഒരു സുലുസു സഅ, ഒരു മണിക്കൂറിന്റെ മൂന്നിലൊന്ന് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് റമദാനിൽ. വയുത്തുഫായിൽ മസാബിഹി ലത്തി ജുഇലത അലാമത്തല്ലി തഹരീമിൽ അഖ്ലി വശർബി അലാമൻ ജുദീദു സിയാം. നോമ്പ് ഉദ്ദേശിക്കുന്ന ആളുകൾ തിന്നുകയും കുടിക്കുകയും പാടില്ലാത്ത സമയമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചില ലൈറ്റുകൾ തെളിയിക്കാറുണ്ടത്, ചില വിളക്കുകൾ കത്തിക്കും. ആ വിളക്ക് ഊതിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, തിന്നാനും കുടിക്കാനും പാടില്ല, അങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ വിളക്ക് ഇവരെന്ത് ചെയ്യും, വിളക്കുകൾ കെടുത്തി കളയും നേരത്തെ തന്നെ. ഇബാദത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്നാണ് ഇവരുടെ ജൽപ്പനം. വലായ അലമു പിതാരി കൈല്ലാഹാബിന്നാസ്, ജനങ്ങളിൽ ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് മാത്രമാണ് ഈ ബാങ്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് നേരത്തെ കൊടുക്കുന്നതാണ്, യഥാർത്ഥത്തിൽ ഇതിന്റെ സമയമായിട്ടില്ല എന്ന് അറിയുന്നവർ വളരെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ്. വഖദ് ജറഹും ദാലിക ഇല അൻസാറു ലാ യുഅദ്ദിനൂന ഇല്ലാ ബഅദൽ ഗുറൂബി ബിദറജത്തിൽ തംകീനിൽ വഖ്തി സഅമു. അതുപോലെ തന്നെ മഗ്രിബിന്റെ സമയമായാലും ഇവർ ബാങ്ക് വിളിക്കൂല. സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കണ്ടേ, അസ്തമിച്ചിട്ട് പിന്നെയും കുറച്ചുകൂടി സമയം നോമ്പുകാർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യും, ബാങ്കിന്റെ സമയം നീട്ടി വെക്കും. കണ്ടോ, ഇതെല്ലാം ഇവരുടെ ജൽപ്പനമാണ്. മഗ്രിബ് ബാങ്കിന് കൊടുക്കുന്ന സമയം അസ്തമിച്ചാലാണ്, അസ്തമിച്ചാൽ അവിടെ നോമ്പ് തുറക്കാം, അവിടെ എന്ത് ചെയ്യുന്നു, നോമ്പ് തുറ നീട്ടി വെക്കുന്നു. കണ്ടോ, ഫഅഖറു അൽഫിത്ർ, അവർ നോമ്പ് തുറക്കലിനെ പിന്തിപ്പിച്ചു. വഅജ്ജലു വസ്സുഹൂർ, അതേസമയം അത്തായത്തെ നേരത്തെയാക്കുകയും ചെയ്തു. വഖാലഫു വസ്സുന്ന, ഇത് രണ്ടും സുന്നത്തിനെതിരാണ്. അപ്പൊ അത്താഴം പിന്തിപ്പിക്കലും നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടൻ നോമ്പ് തുറക്കലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് ദസ്കലാനി പറയുന്നു. ഫലിദാരിക ഖല്ല അൻഹുമുൽ ഖൈർ വകസറ ഫീഹിമുൽ ശർ, അതുകൊണ്ട് തന്നെ ഇവരിൽ ഖൈർ കുറഞ്ഞു പോയി, ഷർറ് വർദ്ധിക്കുകയും ചെയ്തു. വല്ലാഹുൽ മുസ്തആൻ. ഇത് അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ നാലാം വാല്യം 249 പേജ്, പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും, നോമ്പിന്റെ ഭാഗത്ത് നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ എന്തൊരവസ്ഥയാണിത്. അപ്പൊ അതുകൊണ്ട് ഇത് പഴയ ഒരു ബിദ്അത്താണ്. സുബഹിന്റെ ബാങ്ക് നേരത്തെയാക്കുക, മഗ്രിബിന്റെ ബാങ്ക് കുറച്ചുകൂടി പിന്തിപ്പിക്കുക എന്ന്. അപ്പൊ സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബ് ബാങ്ക് കൊടുക്കണ്ടേ, എന്നാൽ ഉടൻ നോമ്പ് തുറക്കണ്ടേ. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നിടത്തോളം കാലം ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഹബ് ഇബാദി ഇലയ്യ അജലുഹും ഫിത്ര, എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ തിടുക്കത്തിൽ നോമ്പ് തുറക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടും നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം ഇത് യഹൂദികളുടെ സമ്പ്രദായമാണ്. യഹൂദികളുടെ സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ നോമ്പ് തുറ ബിന്ദിപ്പിക്കുമായിരുന്നു എന്ന് തന്നെ ഹദീസിൽ പറഞ്ഞു. ഫഇന്നൽ യഹൂദ യുഅഖിറൂൻ, അതുകൊണ്ട് നോമ്പ് തുറ ബിന്ദിപ്പിക്കുക എന്നത് ആരുടെ സ്വഭാവമാണ്, യഹൂദികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അത്താഴം കഴിയുന്നത്ര പിന്തിപ്പിച്ച് സുബഹിന്റെ ബാങ്കിന്റെ തൊട്ടു മുമ്പ് വരെ ആക്കുകയും നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടൻ നോമ്പ് തുറക്കുകയും ചെയ്യുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത്. പിന്നെ വേറെ ചില ആളുകള് അത്താഴം തന്നെ ഒഴിവാക്കുന്നുണ്ട്. നേരത്തെ തന്നെ അത്തന്നെ തറാവീഹ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഒറ്റക്കടത്തം, പിന്നെ സുബഹിക്ക് ബാങ്ക് കൊടുത്താൽ എണീക്കുള്ളൂ. ഇത് ശരിയല്ല. അത്താഴത്തെ കുറിച്ച് വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അസ്ഹുറു അഖലത്തു ബർക്കത്തിൻ ഫലാ തദഉഹു, അത് അത്താഴ ഭക്ഷണം എന്നത് അള്ളാഹു നൽകുന്ന ഒരു ബർക്കത്താണ്, നന്മയാണ്. ഫലാ തദഉഹു, അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. വലവൻ യജ്റാഹദുക്കും ജുർഅത്തം മിമ്മാഇൻ, ഒരു ഇറക്ക് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അത്താഴമാക്കണം. ഫഇന്ന അല്ലാഹു അസ്സ വജല്ല വമലായികത യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, അല്ലാഹു മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് അനുഗ്രഹം നേരുന്നു, അല്ലാഹു അനുഗ്രഹിക്കുകയും മലക്കുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. തസഹ്ഹറു ഫി സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്താഴം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ശരിയല്ല. ഏതെങ്കിലും ഒരു ദിവസം ഒരാൾക്ക് അത്താഴം കഴിക്കാൻ സാധിച്ചില്ല, ഉറങ്ങിപ്പോയി, എന്നാൽ അയാൾക്ക് രാത്രി നോമ്പ് തുറക്കണമെന്ന് നിയത്തുണ്ടായിരുന്നെങ്കിൽ അത്താഴമില്ലാതെ തന്നെ അയാൾക്ക് നോമ്പ് പൂർത്തിയാക്കാവുന്നതാണ് എന്നല്ലാതെ കരുതിക്കൂട്ടി അത്താഴം ഒഴിവാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധമാണ് എന്ന് നമ്മൾ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്താഴ നോമ്പ് തുറക്കാൻ സമയമായാൽ തിടുക്കത്തിൽ നോമ്പ് തുറക്കുകയും അതുപോലെ അത്താഴം കഴിയുന്നത്ര പിന്തിപ്പിക്കുകയും വേണം. ചില ആളുകൾ മകരി ബാങ്ക് വിളിച്ചു തുടങ്ങിയാലും വിളിച്ചു തീരുന്നത് വരെ കാരക്കയും പച്ചവെള്ളവും കയ്യിൽ പിടിച്ചിരിക്കും, എന്നിട്ട് ദിക്റൊക്കെ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അതിന്റെ ആവശ്യമല്ല. നോമ്പ് ബാങ്ക് തുടങ്ങിയാൽ തന്നെ നമുക്ക് നോമ്പ് തുറക്കാം. അതിനിടയിൽ നമ്മൾ ബാങ്കിന് ഇജാബത്ത് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ബാങ്ക് കേൾക്കുമ്പോൾ അള്ളാഹു അക്ബറിന്റെ കൂടെ അള്ളാഹു അക്ബർ, ഹയ്യാലസ്സലാത്തും ഹയ്യാൽഫലാഖും വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, അതതിനിടയിൽ പറഞ്ഞാൽ മതി. എന്നല്ലാതെ അതുവരെ എന്ത് ചെയ്യേണ്ടതില്ല, നോമ്പ് തുറക്കൽ നീട്ടിവെക്കേണ്ടതില്ല. ഇത് വേറൊന്ന്, ഈ സുബഹിന്റെ ബാങ്ക് നേരത്തെ ആക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾക്ക് പിന്നെ സുബഹി നിസ്കാരം നഷ്ടപ്പെടുന്നു. കാരണം വഖത്താകുന്നതിന് പോലും നിസ്കരിക്കും. ഇപ്പൊ രോഗികളായ ആളുകൾ, സ്ത്രീകളായ ആളുകൾ ഒക്കെ, പ്രായം ചെന്ന ആളുകളൊക്കെ അത്താഴം കഴിച്ച് ബാങ്കും പ്രതീക്ഷിച്ച് ഇങ്ങനെ ദിക്റൊക്കെ ചൊല്ലി ഇരിക്കുമായിരിക്കും മുസല്ലി തന്നെ. അപ്പൊ ബാങ്കും കേട്ട ഉടനെ സുബഹി നിസ്കരിക്കും. യഥാർത്ഥത്തിൽ 8 മിനിറ്റോ 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ആയിരിക്കും മുമ്പായിരിക്കും. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് സമയമായെന്നറിയുക എന്നത്. അതുകൊണ്ട് തന്നെ സമയമാകുന്നതിന് മുമ്പ് ആരെങ്കിലും നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകുന്നതാണ്. സമയത്തിന് മുമ്പ് തക്ബീർ ചൊല്ലി നിസ്കാരം തുടങ്ങിയ നിസ്കാരം ബാത്തിലായി. അതുകൊണ്ടാണ് അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പറഞ്ഞത്, വഇന്നനി ഉനബ്ബിഹുന അലാ മസ്അലത്തിൻ യസ്അലുഹാ ബഅദുൽ മുഅദ്ദിനീൻ وهي انهم يؤذنون قبل الفجر بخمس دقائق او اربع دقائق زعم منهم ان هذا من باب الاحتياط للصوم കണ്ടോ, ഞാൻ ഇവിടെ ഒരു മസ്അല, ചില ബാങ്ക് വിളിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഉണർത്തുകയാണ്. അതായത് ഫജറിന്റെ പ്രഭാത സമയമാകുന്നതിന് 5-4 മിനിറ്റ് മുമ്പ് അവർ എന്ത് ചെയ്യുന്നു, നോമ്പുകാർക്ക് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ബാങ്ക് വിളിക്കുന്നു. وهذا احتياط نصفه بانه تنطع. ഇതിന് എഹ്തിയാത്ത്, സൂക്ഷ്മത എന്നാണ് അവർ പറയുന്നെങ്കിലും നമ്മൾ ഇതിന് പറയുന്നത് ഇത് തീവ്രവാദമാണ്, അതിരുവിട്ടവാദമാണ് എന്നാണ്. വലൈസ എഹ്തിയാത്തൻ ശറഈയൻ, ശറഈൽ അംഗീകരിക്കപ്പെട്ട സൂക്ഷ്മതയല്ല ഇത്. വഹു എഹ്തിയാത്തുൽ ഗൈറു സഹീ, ഇത് സഹി ശരിയായ എഹ്തിയാത്തല്ല. എഹ്തിയാത്ത് എന്ന് പറയുന്നെന്താ, നമുക്ക് ഫർളായ ഒരു കാര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത കാണിക്കലല്ലേ, അല്ലെങ്കിൽ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷ്മത കാണിക്കലല്ലേ. എന്നാൽ ലിഅന്നഹും യഹ്താത്തൂലിസ്സൗം അസാ ഉലിസ്സല, നോമ്പിന് വേണ്ടി സൂക്ഷ്മത കാണിച്ചു, പക്ഷെ നിസ്കാരത്തിൽ അവർ കാണിച്ചത് തെറ്റാണ്. നിസ്കാരത്തിനോട് അവർ ചെയ്തത് ഒരു അബദ്ധമാണ്. കാരണം അധികം ആളുകളും ബാങ്ക് കേട്ടാൽ നിസ്കരിക്കും. യക്കൂന് ഖദ് സല്ല സ്വലാത്ത ഖബല വഖ്തിഹ, വഖ്തിന് മുമ്പാണ് അയാൾ നിസ്കരിച്ചത്. സ്വലാത്ത് ഖബല വഖ്തിഹ ലാ തസ്ഹു, എന്നാൽ വഖ്ത് ആളിന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല, സഹിയാവൂല. അപ്പൊ നിസ്കരിക്കുന്നവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണിത്. മാത്രമല്ല നോമ്പുകാരോടും ഇതിൽ ഒരു ദ്രോഹം വരുന്നുണ്ട്. ബാങ്ക് വിളിക്കുന്ന ആ സമയം വരെയും തിന്നാനും കുടിക്കാനും അള്ളാഹു അനുവദിച്ചിരിക്കെ നോമ്പ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ 8 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 4 മിനിറ്റ് അത് തടയുക എന്നത് നോമ്പുകാരോട് ചെയ്യുന്ന ദ്രോഹമാണ്. അയ്യോ ഇത്തിരി വെള്ളം കുടിക്കുന്ന ചോദിച്ചു ബാങ്ക് കൊടുത്തുവല്ലോ. ചില ആളുകൾ അതിന്റെ പേര് നോമ്പന്നെ ഒഴിവാക്കും. ചില ആളുകൾ ഒരു വെള്ളം പോലും കുടിക്കാതെ കഷ്ടപ്പെട്ട് നോമ്പെടുക്കുകയും ചെയ്യും. ഫയക്കൂനു ജാനിയൻ അലസ്വായിമീന ഹൈസു മനഅഹും മിമ്മാ അഹല്ലല്ലാഹു ലഹും, അള്ളാഹു നോമ്പുകാർക്ക് അനുവദിച്ചതിനെ തടയുന്നതിലൂടെ നോമ്പുകാരോട് ഒരു കുറ്റമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വയലൽ മുസല്ലീന നിസ്കാരക്കാരോടും ഹൈസു സല്ലു ഖബ്ര ദുഖൂലിൽ വഖ്തി, വക്താകുന്നതിന് പുനസ്കരിക്കുന്ന അവസ്ഥ ഇവരുണ്ടാക്കി. വദാലിക്ക മുബത്തലുള്ളി സ്വലാത്തിഹിം, അതുകൊണ്ട് അവരുടെ സ്വലാത്ത് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു, ബാത്തിലാക്കി കളഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിന്റെ നമുക്ക് സലഫുകൾ, സഹാബികൾ, താബിഈകൾ, നബിയിൽ നിന്ന് ദീന് പഠിച്ച ആ തലമുറ അവരെങ്ങനെയാണ് ദീന് മനസ്സിലാക്കിയത്, അതിലാണ് ഖൈറുള്ളത്. അവരാരും ഇങ്ങനൊരു ഇഷ്ടിയാത്തിന് വേണ്ടി സുബഹിന്റെ ഭാഗം നേരത്തെയാക്കുകയോ മഗ്രിബിന്റെ ഭാഗം പിന്തിക്കുകയോ ചെയ്തിരുന്നില്ല. ഇത് തനിച്ച വിദഅത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം, നോമ്പിന്റെ നിയ്യത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിച്ചുകൂടാ എന്ന ധാരണ. ചില ആൾക്കിപ്പോ രാത്രി നേരത്തെ നോമ്പിന് നിയ്യത്ത് വെക്കുക എന്ന് ആളുകൾ പറയാം, എന്നാണ് മനസ്സിലുറപ്പിക്കുക. അത് ആ ഉറപ്പിക്കലിനെ ആളുകൾ ചൊല്ലിപ്പറയിലാക്കി മാറ്റിയിട്ടുണ്ട്. അത് ചൊല്ലിപ്പറഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാ. അപ്പൊ ചിലപ്പോ 10 മിനിറ്റ് മുമ്പ് ചൊല്ലി, അത് അരമണിക്കൂർ മുമ്പ് ചൊല്ലിപ്പോയാല് പിന്നെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, മരുന്ന് കഴിക്കാണ്ടെങ്കിൽ പോലും കുടിക്കാൻ പാടില്ല. ഇതും തനിച്ച ഒരു ബിദഅത്താണ്. യഥാർത്ഥത്തിൽ പ്രഭാതോദയം വരെ തിന്നുകയും കുടിക്കുകയും ചെയ്യാം. ഇതുപോലെ അത്തായത്തിന് വിളിക്കാൻ വേണ്ടി ഇപ്പൊ പള്ളികളിലൊക്കെ ചിലർക്ക് പ്രത്യേക ഒരു ബാങ്ക് അല്ലെങ്കിൽ പ്രത്യേക ഒരു ഖിറാത്ത് വെക്കുന്നുണ്ട്. അത് പല നാട്ടിലും പല രൂപത്തിലാണ്. ചിലടത്തൊക്കെ 2 മണിക്കൊക്കെ ഉണ്ടാവും, രാത്രി 2 മണിക്ക് ഇവര് ഓതുകേ അല്ലെങ്കിൽ സലാത്ത് ചൊല്ലിയൊക്കെ ചെല്ലും. എന്നിട്ട് അവരെണീറ്റ് വർഷം കഴിച്ചിട്ട് ഒരു 3 മണിയാവുമ്പോഴത്തിന് അവരുറങ്ങും. എന്നിട്ട് അവർ സുബഹിക്ക് പോലും എണീക്കുന്നില്ല. ഒരുപാട് ആളുകൾക്ക് സുബഹി ജമാഅത്ത് മാത്രമല്ല, സുബഹി തന്നെ ഉണ്ടാവില്ല. നേരം പോലെ സൂര്യ ഉദിക്കോളം അതിന് ശേഷം കണ്ടാ ഉണരുക. അതുകൊണ്ട് അത്തായത്തിന് വിളിക്കാൻ വേണ്ടി പ്രത്യേക ഒരു വിളി, പള്ളിയിൽ നിന്ന് ബാങ്കിന് പകരം എന്തെങ്കിലും ഒരു വിളി അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ ഏർപ്പെടുത്തിയിട്ടില്ല. ഞാനൊരിക്കൽ എറണാകുളത്ത് പോയപ്പോ രാത്രി ഞെത്തി ഉണർന്നു, കാരണം കുറെ ആള് ആണും പെണ്ണും കൂടിയിട്ട് എന്തോ ചെറിയ ഇതൊക്കെ മുട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാട്ട് പാടിയിട്ട് വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പറ്റും ഭ്രാന്തായിരിക്കോ, രാത്രി ഇങ്ങനെ പാട്ടും പാടി കേൾക്കാം. അപ്പൊ എന്നോട് ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താ അത് വരുന്നത്? അത് ഇവിടെ അത്തായത്തിന് വിളിക്കാൻ വരുന്നതാണ്, അവർക്ക് പ്രത്യേക പൈസ കൊടുക്കണം മാസാവസാനം, എല്ലാ വീടിനൊമ്പിലും വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പാട്ട് പാടുക, അങ്ങനെ മുട്ടി കിടക്കുക. അപ്പൊ അതും യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ബിദഅത്ത് ആളുകൾ ഉണ്ടാക്കിയതാണ്. മാത്രല്ല ഇവിടെ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് പാതിരാക്ക് മൈക്കോണാക്കിയിട്ട് സലാത്തോ പിന്നെ അല്ലെങ്കിൽ ഓത്തൊക്കത്തെ എന്തായിരിക്കും അവസ്ഥ? ആളുകൾ ഈ ദീനിനെ തന്നെ ശപിക്കും, ഇതൊക്കെ ദീനിൽ ഉള്ളതാണ് എന്ന നിലക്കാണ് അവരിതൊക്കെ അനുവദിക്കുന്നത്. ഇതെല്ലാം ഈ മുസ്ലിയാക്കന്മാര് പുതുതായി കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഇങ്ങനെ അത്തായത്തിന് വേണ്ടി പ്രത്യേകം സലാത്തും പ്രത്യേക ഓത്തൊക്കെ. ബാങ്കിന് മാത്രമാണ് മൈക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളത് എന്ന കാര്യം പോലും ഇവർ മറന്നു പോവുകയാണ്. പിന്നെ ആരും പരാതിപ്പെടാത്തത് കൊണ്ട് ഇതൊക്കെ നടക്കുന്നു എന്ന് മാത്രം. ഇനി വേറൊരു ബിദഅത്ത്, സകാത്ത് കൊടുക്കാനുള്ള ആളുകൾ അത് റമദാനിലേക്ക് മാറ്റി വെക്കുന്നു. ഇത് ശരിയല്ലല്ലോ, കൊല്ലം തികഞ്ഞാൽ സകാത്ത് കൊടുക്കണം. ഒരാൾക്കൊരു വരുമാനം ഉണ്ടായാൽ ആ വരുമാനപ്പോ ഈ മാസം പിന്നെ ദുൽഹജ്ജ് മാസത്തിലാണ് ഒരാൾക്ക് വരുമാനം കൊല്ലം തികയുന്നതെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കണ്ടേ? ഒരാൾക്ക് ദുൽഖാഅത്തിലാണെങ്കിൽ അപ്പൊ കൊടുക്കണ്ടേ? അത് റമദാനിലേക്ക് മാറ്റി വെക്കുക എന്നത് തനിച്ച ഒരു ബിദഅത്താണ്. അത് കൂലി കൂടാൻ വേണ്ടിയിട്ട് സകാത്ത് നിർബന്ധമായി കൊടുക്കേണ്ടത് സമയത്ത് കൊടുക്കുന്നതിലാണ് പുണ്യമുള്ളത്. അത് റമദാനിലേക്ക് മാറ്റുന്നത് തനിച്ച ബിദഅത്താണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ ബദരീങ്ങളുടെ ആണ്ട്, ബദർ അനുസ്മരണം എന്ന പേരിൽ. ഇപ്പൊ ചില അറബ് രാജ്യങ്ങളിലൊക്കെ പിന്നെ ഔദ്യോഗികമായി ഗവൺമെന്റ് തന്നെ ഇത് നടത്തുകയും റേഡിയോയിലും മറ്റൊക്കെ പ്രത്യേക പരിപാടി വെക്കുകയും പള്ളികളിൽ വന്നിട്ട് പ്രത്യേകം ഭരണകൂടത്തിന് ഗവൺമെന്റ് ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ കാണിച്ചു തന്നതാണോ? ഹിജറ രണ്ടാം വർഷമാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 8 കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 8 റമദാനിലും അള്ളാഹുവിന്റെ റസൂൽ ബദർ അനുസ്മരണം നടത്തിയിട്ടുണ്ടോ? സഹാബത്ത് നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ബദർ ഇസ്ലാമിക ചരിത്രത്തിൽ വമ്പിച്ച ചരിത്രമാണ്, ചരിത്രം മാറ്റിയെഴുതിയ യുദ്ധമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തിന്റെ അനുസ്മരണം ഉണ്ടാക്കണം? മക്കം ഫത്തഹിന്റെ അനുസ്മരണം അല്ലേ? അതുപോലെ ഇസ്രാ മീറാജിന്റെ അനുസ്മരണം, ഇതൊക്കെ പുതിയതായ ബിദഅത്തുകൾ ആളുകൾ ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ ബദരീങ്ങളാണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പിന്നെ വമ്പിച്ച ഭക്ഷണ വിതരണമായിരിക്കും. ബദരീങ്ങളുടെ പേരിൽ അറവ് നടത്തിയിട്ട് നല്ല ബിരിയാണി വെച്ചിട്ട് വീടുകളിലേക്കൊക്കെ വിതരണം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. പിന്നെ പള്ളികളിലും മറ്റൊക്കെ ബദർ മാലയും ബദർ മൗലിദും ഒക്കെ ഉണ്ടാവും. അതിൽ പലതിലും ബദരീങ്ങളോട്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളെ നേർക്കുനേരെ വിളിച്ച് ദുആ ചെയ്യുന്ന വരികളുണ്ട്. പേര് ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും തനിച്ച ശിർക്കാണത്. അതുകൊണ്ട് അതിന് നമ്മൾ സഹകരിക്കാനും പാടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല, അത് എതിർക്കുകയാണ് വേണ്ടത്. ബിദഅത്താണ്, പലപ്പോഴും അത് ശിർക്കിലേക്ക് എത്താറുമുണ്ട്. ഇനി റമദാനിൽ മാത്രമായിട്ട് സിയാറത്തിന് പോകുന്ന ഒരു പണി, അതായത് ഖബർ സന്ദർശിക്കുക. ബന്ധപ്പെട്ടവരെ ഖബർ സന്ദർശിക്കല മാത്രമല്ല, മറിച്ച് ഏതോ നാട്ടിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ ഖബർ എന്നും പറഞ്ഞിട്ട് ജാറങ്ങളിലേക്ക് വണ്ടി എടുത്തിട്ട് മുസ്ലിയാക്കന്മാർ ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ തെളിച്ചു കൊണ്ടുവന്നു. അവസാനത്തെ 10 അതുണ്ടാവുക. അവസാനത്തെ 10 എഴുത്തിക്കാഫും മറ്റുമൊക്കെയായ ആളുകൾ പള്ളിയിൽ കൂടേണ്ട സമയത്ത് ആളുകൾ ആട്ടിത്തെളിച്ച് ജാറത്തിലേക്ക് കൊണ്ടുപോകുന്ന പതിവാണ് പലപ്പോഴും കാണുന്നത്. ഇത് ശരിയല്ല. ഇത് ശിർക്ക് ചെയ്യിച്ച് റമദാനിൽ കിട്ടിയ പുണ്യം പോലും നഷ്ടപ്പെടുത്താൻ ഇബ്ലീസ് കണ്ടുപിടിച്ചതാണ്. എന്നിട്ട് പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പും നോറ്റിട്ട് ഈ ജാറങ്ങളിൽ സിയാറത്ത് ടൂർ നടത്തിയിട്ട് ജാരങ്ങളിൽ മറമാടപ്പെട്ട ആളോട് പ്രാർത്ഥിക്കുകയാണ്, അയാളോട് സങ്കടം പറയുകയാണ്, തന്റെ മുറാദുകൾ ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുന്നത് പോലെ ഇവരോട് പറയുന്നു. ഇതല്ലേ ശിർക്ക് എന്ന് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഖബർ സന്ദർശനം, റമദാനിൽ മാത്രം ഒരു ഖബർ സന്ദർശനം അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുടെ ഖബർ നമുക്ക് എപ്പോഴും സിയാറത്ത് ചെയ്യാം, അതിന് പ്രത്യേക ദിവസമോ സമയമൊന്നുമില്ല. അതിന്റെ എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അല്ലാതെ അവരോടെന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാനല്ല. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനും സിയാറത്തിന് പോകുന്ന നമുക്ക് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ ഓർമ്മയുണ്ടാകാനുമാണ് സിയാറത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, തനിച്ച് വിദഅത്താണ്. അതുപോലെ തന്നെ റമദാൻ 27 ഇരുപത്തിയേഴാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന അഭിപ്രായമുള്ള ചില സഹാബികൾ ഉണ്ടായിരുന്നു. സഹാബികൾ വലിയ വിഭാഗത്തിനാണ് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറി മാറി വരും എന്നതാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവസാനത്തെ പത്തിൽ നിങ്ങൾ അതിനന്വേഷിക്കുക, ഇൽത്തമിസുഹാഫിൽ അശ്രിൽ അവാഖിർ വൽത്തമിസുഹാഫി കുല്ലി വിത്രിൻ, ഒറ്റയിട്ടരാവുൽ പ്രത്യേകിച്ചും അന്വേഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതിനാൽ അത് ഇന്ന ദിവസമാണെന്ന് ഉറപ്പിച്ച് പറയാവതല്ല. ഒരു ഭാഗം സഹാബികൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നുള്ളു. പക്ഷെ അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ പോലും അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ആഘോഷമോ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കലോ അലുവ വിതരണമോ ചക്കരച്ചോറ് വിതരണമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അന്ന് പ്രത്യേകമായിട്ട് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കുടുംബങ്ങൾക്കും പള്ളികൾക്കും ഒക്കെ കൊടുത്തയക്കുന്ന സമ്പ്രദായം, പള്ളിയിൽ മനസ്സൊക്കെ വിതരണം ചെയ്യുന്ന സമ്പ്രദായം, അതുമാത്രമല്ല അന്ന് പകൽ നമ്മുടെ സമുദായത്തിൽ അതൊരു യാചനാ ദിവസമാണ്. ആളുകളെല്ലാവരും ഇങ്ങനെ പിന്നെ പൈസക്ക് വേണ്ടി സദക്കയും കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. മുതലാളിമാര് അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ ചില്ലറയാക്കി വെച്ച് ഗേറ്റിന്റെ അടുത്ത് വന്ന് കുത്തിരിക്കുകയാണ്. എന്നിട്ട് രാവിലെ മുതൽ വരുന്നവർക്കൊക്കെ കൊടുക്കുക. ഇന്നത്തെ ആളുകൾ ഇവിടുന്ന് വാങ്ങിയിട്ട് അപ്പുറത്തെ മുതലാളിന്റെ വീട്ടിൽ കൂടും, അവിടുന്ന് അപ്പുറത്തേക്ക് കൂടും. ഇതൊരു യാചനാ ദിവസമായി പരിശുദ്ധ റമദാനെ തന്നെ അവഹേളിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 27-ാം രാവിലെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അന്ന് പ്രത്യേകമായ സദക്ക കൊടുക്കലോ, അന്ന് പ്രത്യേകമായി മധുരപലഹാരം ഉണ്ടാക്കലോ, അന്ന് പ്രത്യേകമായി ദിക്റോ സലാത്തോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് വന്നാൽ പോലും അന്ന് ഓരോരുത്തരും സ്വന്തം നില കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ ചെയ്തത്. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് അന്ന് ഇബാദത്തുകൾ എടുത്തുകൊണ്ട് രാത്രിയെ ജീവിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി തറാവീഹുമായി ബന്ധപ്പെട്ട ചില ബിദഅത്തുകളോട് പറഞ്ഞിട്ട് നമുക്ക് ഈ വോയിസ് അവസാനിപ്പിക്കാം. തറാവീഹ് 23 തികക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിന്റെ ആദാബുകൾ, അതിന്റെ റുക്നും ഷർത്തും ഒക്കെ വിട്ടിട്ട് അങ്ങനെ ഓടിച്ചു തീർക്കുകയാണ്. നിസ്കാരത്തിൽ തുമഅനീനത്ത് അടങ്ങുക എന്നത്, റുക്വയിലും സുജൂദിലും ഏത്തിദാലിലും ഇടയിലിരുത്തത്തിലും ഒക്കെ അടങ്ങുക എന്നത് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മനസ്സിലാക്കുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നില്ല, വെറുതെ അള്ളാഹു എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ദിക്റിന് പോലും സമയം കൊടുക്കാത്ത അവസ്ഥ. ഇതൊരിക്കലും നിസ്കാരം തന്നെ അതുകൊണ്ട് ബാത്തിലായിത്തീരും. എന്നാൽ എണ്ണം തേക്കുക എന്നുള്ളതാണ്, എണ്ണം തേക്കാൻ വേണ്ടിയിട്ടായി പാടുപെടുന്നു 23 തേക്കണം. എന്നാൽ 23 സഹാബികൾ നിസ്കരിച്ചതും മറ്റൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആ റിവായത്തിനെ പറ്റി ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. ചില ആളുകൾ ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ സഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സഹാബികൾ ഏകോപിച്ച് 23 നിസ്കരിച്ച കാലത്ത് അവരുടെ നിസ്കാരം എങ്ങനെയായിരുന്നു അത് നമ്മൾ നോക്കണം. അവരിങ്ങനെ ചെറിയ സൂറത്തുകൾ മാത്രം ഓദിച്ച് റുക്കുവും സുജൂദിലൊക്കെ അടങ്ങാതെയാണ് നിസ്കരിച്ചത്? ഒരിക്കലും തന്നെയല്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ തറാവീഹുമായി ബന്ധപ്പെട്ട് മറ്റൊരു ബിദഅത്താണ് തറാവീഹിന്റെ ഓരോ 2 റക്അത്തിനും ഇടയ്ക്ക് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ ചൊല്ലുക, എന്നിട്ട് ഇങ്ങനെ ഈ ഇമാമ് ചൊല്ലിക്കൊടുക്കുക, മഅ്മൂമിങ്ങൾ ഏറ്റു ചൊല്ലുക. ഇതും തനിച്ച ബിദഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. അതുപോലെ റമദാനിലെ അവസാനത്തെ ജുമുഅ, ആ അവസാന ജുമുഅക്ക് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ച് അന്ന് പ്രത്യേകം പ്രാർത്ഥനയും പ്രത്യേകം സദഖയും പ്രത്യേകം ഭക്ഷ്യദാനവും ഒക്കെ കൊടുക്കുന്ന സമ്പ്രദായം, ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ല. തനിച്ച ബിദഅത്താണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ആ ദിവസത്തിൽ പ്രത്യേകം നിസ്കാരം ഖളാ കിട്ടും. ആളുകൾ ഇതുവരെ നിസ്കരിക്കാത്ത എല്ലാ നിസ്കാരത്തിനും ഇന്നത്തെ നിസ്കാരം പകരമാണ് എന്ന് വിചാരിക്കും. അത് ദുർബലമായ അടിസ്ഥാനമില്ലാത്ത ഒരു ദുർബല റിപ്പോർട്ടുണ്ട് ഹദീസ്. എന്താ, മൻ ഖളാ സ്വലാത്തം മിനൽ ഫരീദത്തി ഫി ആഖിരി ജുമഅത്തിൻ മിൻ ശഹ്രി റമളാൻ കാനദാലിക ജാബിറൻ ലികുല്ലി സ്വലാത്തിൻ ഫാതത് ഫി ഉംദിഹി ഇലാ 70 സന. ആരെങ്കിലും റമളാനിലെ അവസാനത്തെ ജുമുഅ ദിവസം ഒരു ഫറള് ഖളാ വീട്ടിയാൽ അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ ഫറളുകൾക്കും പരിഹാരമാണത്. അത് 70 കൊല്ലത്തേക്കുള്ള, അപ്പൊ 70 ഒരാൾ അന്ന് ഖളാ കൂട്ടിയപ്പോൾ കഴിഞ്ഞ 70 നിസ്കരിക്കാത്തതൊക്കെ ഈ ഒരൊറ്റ നിസ്കാരം കൊണ്ട് പുറത്തുപോടുമെന്നത് ഇത് തനിച്ച ഒരടിസ്ഥാന ബാഫിലായ ഒരു ഹദീസാണ്, ഒരസിലുമില്ലാത്തതാണ്. ഈ വിഷയത്തില് അല്ലാമ ലഖ്നവി അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, റദഉൽ ഇഖ്വാൻ അൻ മുഹദസാത്തി ആഖിരി ജുമഅത്തിൻ മിൻ റമളാൻ, റമളാനിലെ ആഖിറി ജുമഅയിൽ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള പുത്തൻ വാദങ്ങളെ കുറിച്ചുള്ള ഉണർത്തൽ, അതേക്കുറിച്ച് സുഹൃത്തുക്കളെ തടയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പുസ്തകം തന്നെ അല്ലാമ ലഖ്നവി രചിച്ചതായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോമ്പെടുത്തുവോ അതുപോലെ നോമ്പെടുക്കുക, നബിയിൽ നിന്ന് സഹാബത്ത് പഠിച്ച നോമ്പേതോ ആ നോമ്പ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനായിരിക്കണം നമ്മുടെ പരിശ്രമം. അങ്ങനെയായാൽ മാത്രമേ നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പായി തീരുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും ശരിയായ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നോമ്പെടുക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബിദഅത്തുകൾ അത് കാണാനൊക്കെ നിസ്കാരല്ലേ അല്ലെങ്കിൽ ദുആ അല്ലേ ദിക്റല്ലേ എന്നൊക്കെ വിചാരിച്ച് ആളുകൾ ന്യായീകരിക്കുമെങ്കിലും അത് നമ്മുടെ ബിദഅത്തുകൾ നമ്മുടെ അമലുകളെ നശിപ്പിച്ചു കളയും, നമ്മുടെ തൗബ സ്വീകരിക്കപ്പെടാതെ പോകും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തതുപോലെ നോമ്പെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.